ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. അസന്തുഷ്ടിയും അസമാധാനവും നിറഞ്ഞ ഈ ലോകത്തിലേക്ക് പ്രത്യാശയുടെ വാതായനം തുറക്കുന്ന സന്ദേശം ഇതാ ഇപ്പോൾ പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
വാസ്തവമല്ലേ, ഉള്ളിൽ നമ്മളോട് പിണക്കുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും വാശിയോ വൈരാഗ്യമുള്ളവർ നമ്മൾ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും അതിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കും, നമ്മെ വിമർശിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുവാൻ. ഈ സാഹചര്യത്തിൽ എങ്ങനെ നാം പ്രതികരിക്കണം? ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും നാം നേരിടുന്നത് ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ നമ്മെ ബാധിക്കുന്നു. പലപ്പോഴും തിന്മയ്ക്കായിട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മളെപ്പറ്റി ദോഷം പറയുമ്പോൾ, യേശുവിനെ പറയുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. തന്റെ ജീവിതത്തിൽ പരീശന്മാർ, ശാസ്ത്രിമാർ എന്നീ ആളുകളിൽ നിന്നും ഒത്തിരി പ്രതികൂലങ്ങൾ, വിമർശനങ്ങൾ യേശുക്രിസ്തു നേരിട്ടു. യേശുവിനെ അവർ വിമർശിക്കുകയാണ്, യവൻ എവിടെ നിന്ന് വന്നു, യവൻ പറഞ്ഞ് എന്തവാ എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ വിമർശിക്കുന്നു. കൂടാതെ താൻ ചെയ്ത കാര്യങ്ങൾ, ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നു, നന്മ ചെയ്യുന്നു, അത് കണ്ട് അവർ യേശുവിനെ വിമർശിക്കുന്നു. കൂടാതെ താൻ ദൈവപുത്രൻ, ദൈവ മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നവൻ, പാവികളെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ എന്ന് പറഞ്ഞത് അവര് കേട്ടിട്ട് കളിയാക്കുന്നു, വിമർശിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഇവർ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യേശു അവരോട് പറയുകയാണ്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവൻ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വന്തമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. യേശു അവരോട് മറുപടി പറയുകയാണ്. എന്തിനു മറുപടി പറയുന്നു? താൻ എന്തു ചെയ്താലും അതിനെ വിമർശിക്കുന്ന ആളുകൾ, കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവൻ, അവരോട് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം ഞാൻ പറയുന്നത് സത്യമെന്ന്. അന്നേരം പ്രശ്നം എവിടാ? പ്രശ്നം യേശുക്രിസ്തുവല്ല, പ്രശ്നം താൻ പറയുന്ന കാര്യങ്ങളല്ല, പ്രശ്നം അവരുടെ ഹൃദയത്തിലാണ്. പലപ്പോഴും ആളുകൾ നമ്മെ വിമർശിക്കുമ്പോൾ, നമ്മളോട് എതിരായി പ്രവർത്തിക്കുമ്പോൾ, ബാഹ്യമായി മാത്രം നാം കാണുന്നു, കേൾക്കുന്നു, പക്ഷെങ്കിൽ പലപ്പോഴും ഹൃദയത്തിന്റെ ആഴത്തിൽ, അവരുടെ ഉള്ളിന്റെ ഉള്ളിലാണ് പ്രശ്നം. അവർക്ക് കയ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും ഉണ്ട് എന്ന കാരണത്താൽ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ദോഷമായി അവർ കാണുന്നു. ഇനിയും ഇത് തിരിച്ചു വെക്കാം. മറ്റുള്ളവരെ നിങ്ങൾ വിമർശിക്കുന്നു, യേശുവിനെ പറയുന്നു, കുറ്റപ്പെടുത്തുന്നു, അവരെ തള്ളിക്കളയുന്നു, അവരെ താഴ്ത്തിക്കെട്ടുന്നു. ഒന്നിൽ വീട്ടിൽ ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനോട് ചെയ്യുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നു. എന്തോ ആ പ്രശ്നം. പ്രശ്നം മറ്റുള്ളവർ അല്ല, പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ്. അന്നേരം പ്രശ്നത്തിന്റെ കാരണം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പരിഹാരം കണ്ടെത്തിയിട്ടില്ലാത്തായ സംഗതികൾ. കൂടാരപ്പെരുന്നാളിന് ചെന്നു പറ്റിയ യേശുവിനെ ആളുകൾ തിരക്കിയാണ്, തന്റെ ശത്രുക്കൾ, പരീശന്മാരും ശാസ്ത്രിമാരും. എന്തിനാ? തന്നെ ഉപദ്രവിക്കാനായിട്ട്, തന്നെ വിമർശിക്കുകയാണ്. അവർ പറയുന്നു, ഈ യേശുവിന്റെ പഠിപ്പീരും പ്രസംഗവും ഇത് അവൻ എവിടുന്ന് കിട്ടി, ഏത് കോളേജിൽ പോയി, എവിടുന്ന് ഡിഗ്രി എടുത്തു, ഇങ്ങനൊക്കെ പഠിപ്പിക്കാനും പ്രസംഗിക്കാനും ആര് അവൻ ലൈസൻസ് കൊടുത്തു? ഈ ചോദിക്കുന്ന ആളുകൾ അന്ന് അറിയപ്പെട്ട ഏറ്റവും മെച്ചമായ വിദ്യാഭ്യാസ ഡിഗ്രികൾ കൈവരിച്ചവരാ, ശാസ്ത്രിമാരും പരീശന്മാരും. തത്വചിന്തകന്മാർ, സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടവർ, സകല കാര്യങ്ങളുടെയും ഉത്തരം ഏത് ചോദ്യമാണെങ്കിലും അവർക്കുണ്ട്. അവരുടെ കയ്യിൽ അവരാണ് ഇതിൻ്റെ അവസാനത്തെ വാക്കുകൾ പറയാൻ അധികാരമുള്ള ആളുകൾ, സമൂഹത്തിലെ വിദ്യാസമ്പന്നർ. ഇവർ കൂടി പറയുകയാണ്, യവനിതൊക്കെ പറയാൻ എവിടുന്ന് ഏത് കോളേജ് ഇപ്പോൾ ഡിഗ്രി എടുത്തു, യവന് വിവരമില്ലെന്നേ. ഇതേപ്പറ്റി വില്യം ബാർക്ലി എന്ന ചിന്തകൻ പറയുന്നതാണ്, യവരുടെ നിഗളം, അഹങ്കാരം, ശൂന്യമായ മനസ്സ് വിവരക്കേടിനെ ഇത് കാണിക്കുന്നു. യേശു പറയുന്ന എന്തുവാ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ ആരാണെന്ന് തിരിച്ചറിയും. ദൈവം സ്നേഹമാകുന്നു, ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്വഭാവം, ക്യാരക്ടർ, ദൈവം എങ്ങനെയുള്ളവൻ, ഇത് മനസ്സിലാക്കി അവരുടെ ശൂന്യത, ഇരുണ്ട ജീവിതം, ഇല്ലായ്മ മനസ്സിലാക്കി, എൻ്റെ ദൈവമേ എനിക്കൊത്തിരി പഠിക്കാനുണ്ട്, ഞാൻ ബലഹീനാണ്, എൻ്റെ കഴിവ് ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ തെറ്റുകൾ, എൻ്റെ പാപങ്ങൾ ഒത്തിരിയാണ്, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ, വഴി കാണിച്ചു തരണമേ. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അവരെ താഴ്ത്തിക്കെട്ടുവാനും ശ്രമിക്കത്തില്ല. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഇന്ന് ആളുകൾ തള്ളിക്കളയുന്നു? യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഉപദ്രവമുണ്ടാകുന്നു. നമ്മുടെ ഭാരതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ആരാധന നടക്കുന്ന സമയം തന്നെ ചില ആളുകൾ വന്ന് ഉപദ്രവമുണ്ടാക്കുന്നു. യേശു എന്ത് തെറ്റ് ചെയ്തു? യേശുവിൻ്റെ സ്നേഹത്തെയും മനസ്സിനെയും ക്ഷമയെയും രോഗസൗഖ്യത്തെയും വിടുതലിനെയും പറ്റി പ്രസംഗിക്കുന്നവർ എന്ത് ദോഷം ചെയ്യുന്നു? ഉത്തരം, നന്മയല്ലാതെ ഒന്നും ഇവർ ദോഷമായി ചെയ്യുന്നില്ല. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുവാൻ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. കുഷ്ഠരോഗികൾ, അന്ധർ, ആശ്രയമില്ലാത്തവർ, അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നു. ദൈവസ്നേഹത്തെ അവരോട് പങ്കിടുന്നു. പിന്നെ എൻ്റെ എന്തുകൊണ്ട് പ്രതികൂലം? ഉത്തരം, പ്രശ്നം എവരല്ല, ഈ ചെയ്യുന്നവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഒരു വ്യക്തി ജീവിക്കുന്ന ദൈവമായി ആഴമായ ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ മതപക്വതി കാണും, പക്വതിയുടെ എല്ലാ വേഷവും കാണും. പക്ഷെങ്കിൽ ഇവരുടെ പക്വതി ദൈവീയമല്ല, പൈശാചികമാണ്. മതവും പേരും അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഒരു ജാതിയുണ്ട്, ഒരു മതമുണ്ട്. എന്നറിയോ, മനുഷ്യജാതി, ദൈവം ഒരുവൻ, സകലരും പാവികൾ. വേദവസ്ഥം പറയുന്നു, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, പാപികൾ രക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്തുകൊണ്ട് യേശുവിനെയും യേശുവിനെ പറ്റി പറയുന്നവരെയും ആളുകൾ വെറുക്കുന്നു? യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ സംഭവിച്ച അതേ കാര്യം ഇന്ന് നടക്കുന്നുണ്ട്. ഉത്തരമാണ് പറയുന്നത്, മനുഷ്യന്റെ ഹൃദയം പാപത്താൽ നിറഞ്ഞതാണ്. ഇനിയും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, എങ്ങനെ ഈ പ്രതിസന്ധിയെ, ഈ വിമർശനത്തെ നാം നേരിടണം? യേശുവിന്റെ മാതൃക എന്താണ്? ശ്രദ്ധിക്കുക, 25-ാം വാക്യം. യെരുശലേമിൽ ചിലർ, അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവൻ അല്ലയോ, അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ, അവർ അവനോട് ഒന്നും പറയുന്നില്ല. ഇവിടെ യേശുക്രിസ്തു പരസ്യമായിട്ട് തന്നെ എതിർക്കുന്ന, തന്നോട് വൈരാഗ്യമായി, തന്നെ എങ്ങനെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതാ പ്രസംഗിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഉടനെ കണ്ടു നിർ പറയുകയാണ്, ഇവിടെ ഈ യേശുവിനല്ലേ കൊല്ലാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒരു കൂസലും ഇല്ലാതെ പുള്ളിക്കാരൻ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം, യേശുവിന് നല്ലവണ്ണം അറിയാം, നല്ല ബോധ്യമുണ്ട്, തൻ്റെ പിതാവിൻ്റെ സമയം, ദൈവം തീരുമാനിച്ച സമയം വരുന്നവരെ, തൻ്റെ കൈറോസ്, ആ സംഭവം നടക്കേണ്ട ആ സമയം വരെ ആര് യാരിച്ചാലും, ലോകം തലകീഴായി മറിഞ്ഞാലും തനിക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. കേൾക്ക് മാതാവേ, സഹോദര സ്നേഹിത, ദൈവത്തിൻ്റെ സമയം ആകാതെ ആരെല്ലാം നിന്നോട് എന്തുവല്ലാം ചെയ്താലും നിനക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. താൽക്കാലികമായി നിന്റെ ജീവിതത്തിൽ നേരിടുന്ന ദുഃഖം, പ്രയാസം, നെടുവീർപ്പ്, ഏകാന്തത, അതും ദൈവം നന്മയ്ക്കായി തിരിച്ചുവെക്കും. മറ്റുള്ളവർ ദോഷത്തിനായി നിന്നോട് ചെയ്യുന്ന കാര്യങ്ങൾ യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, അവസാനം ഉയർച്ചയ്ക്ക് അനുഗ്രഹത്തിന് ദൈവം അത് കാരണമാക്കി തീർക്കും. അത് വിശ്വസിക്കുക. യേശു എങ്ങനെ പ്രതികരിക്കുന്നു? തന്റെ പിതാവിന്റെ ഹിതത്തിൽ, തീരുമാനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. മുന്നോട്ട് വായിച്ചാൽ 37-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഈ പെരുന്നാളിന്റെ അവസാന ദിവസം, 8-ാമത്തെ ദിവസം താൻ നിലവിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് കരയുന്നു എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. മറ്റുള്ളവരുടെ വേദന, ഏകാന്തത, ഇല്ലായ്മ കണ്ടിട്ട് താൻ വിളിച്ചു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും ജീവന്റെ നദി പൊട്ടിപ്പുറപ്പെടും. അവിടെ എഴുതിക്കുന്നു, അയക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് യേശു ഇത് പറഞ്ഞത്. ഇന്ന് മനുഷ്യൻ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി എന്തല്ല ചെയ്യുന്നത്? ഈ വരളച്ചയുള്ള സമയത്ത് വെള്ളം ഇല്ലാതെ മനുഷ്യൻ വിഷമിക്കുമ്പോൾ രാവിലെ സമയം കാണാം ചില സ്ഥലങ്ങളിൽ 100 കൊച്ചുപിള്ളാരും യൗവനക്കാരും യുവതികളും അമ്മച്ചിമാരും ബക്കറ്റും കുടവുമായി നിൽക്കുക. എന്തുവാ, അവിടെ ഒരു ടാപ്പുണ്ട്, ആ ടാപ്പിനകത്തുനിന്ന് ഇച്ചിരി വെള്ളം കിട്ടും കഷ്ടിച്ച്. അനേകരുടെയും അനുഭവം ഇതാ, കള്ളും വെള്ളവും സിനിമയും പണവും നേട്ടങ്ങളും സ്ഥാനവും മാനവും മനുഷ്യ അംഗീകാരവും ഇതെല്ലാം ഈ വെള്ളമില്ലാത്ത ടാപ്പിൽ നിന്നും വല്ലപ്പോഴും തൊള്ളി വെള്ളം കിട്ടുന്ന പോലെയാണ്. യേശു പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവന്റെ നദി എന്ന് പറഞ്ഞാൽ തീർന്നു പോകാത്ത സമാധാനം, സന്തോഷം, ഉറപ്പ്, ധൈര്യം, മരണഭയമില്ലാതെ ജീവിക്കുന്ന ജീവിതം ആ വ്യക്തിക്ക് ദാനമായി ലഭിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല, അംഗീകരിച്ചു എന്ന് വരത്തില്ല, പക്ഷെങ്കിൽ യേശുവിൽ നിങ്ങളുടെ ജീവിതം ധന്യമാണ്. തന്നിൽ വിശ്വസിച്ചവർ ഇത് അനുഭവിച്ചു. നമുക്കും ദൈവം തന്ന വാഗ്ദാനം. ആമേൻ.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-9352, മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ayradio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.